بسم الله الرحيم، على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين، أما بعد. شريف ملكغل طلاب العلم وندي استغفار نرتم من شيء ما نمر جار شيء دونه هذا الباقي أنا إني واي كانورا. وقال الإمام ابن رجب الحنبلي رحمه الله، وخرج الحاكم من حديث سليم بن عامر قال الإمام الحاكم رحمه الله ديتنا المستدرك إبرغارم السنبو نلقي ذاي كان جاء رجل إلى أبي أمامة فقال يا أبا أمامة إني رأيت في منامي كأن الملائكة تصلي عليك كلما دخلت وكلما خرجت وكلما قمت وكلما جلست. ഒരു വ്യക്തി അദ്ദേഹം അബു ഉമാമ എന്ന സഹാബിയുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ഞാൻ എന്റെ സ്വപ്നത്തിൽ മലക്കുകൾ നിങ്ങൾക്ക് മീതെ സ്വലാത്ത് ചെല്ലുന്നതായി കണ്ടു. നിങ്ങൾ എപ്പോഴൊക്കെ പള്ളിയിൽ പ്രവേശിക്കുമ്പോഴും എപ്പോഴൊക്കെ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോഴും നിങ്ങൾ എപ്പോഴൊക്കെ നിൽക്കുമ്പോഴും എപ്പോഴൊക്കെ ഇരിക്കുമ്പോഴും എല്ലാ സമയത്തും നിങ്ങൾക്ക് വേണ്ടി മലക്കുകൾ സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. ഫഖാല അബു ഉമാമ, അപ്പോൾ അബു ഉമാമ പറഞ്ഞു, അല്ലാഹുമ്മ ഗുഫ്റൻ ദഊന അൻകും, അല്ലാഹു എനിക്ക് നീ പുറത്തു തരണേ, ദഊന അൻകും നിങ്ങൾ ഞങ്ങളിൽ നിന്ന് മാറിപ്പോവുക, വഅൻതും ലൗ ശിഅ്തും ലസല്ലത അലൈക്കുമുൽ മലായിക, നിങ്ങൾ ഉദ്ദേശിച്ചാൽ നിങ്ങൾക്കും വേണമെങ്കിൽ ചിലപ്പോൾ മലക്കുകൾ സ്വലാത്ത് ചെല്ലും. ثم قرأ എന്നിട്ട് അദ്ദേഹം ഓതി കൊടുത്തു. നേരത്തെ നമ്മൾ കഴിഞ്ഞ ദർസിൽ പറഞ്ഞ ആയത്ത് യാ അയ്യുഹല്ലദീന ആമനു ദുക്റുല്ലാഹ ദിക്റൻ കസീറ വസബ്ബിഹൂഹു ബുക്റത വഅസീല വഹുവല്ലദീ യുസല്ലി അലൈക്കും വമലായികതഹു വമലായികതുഹു ലിയുഖ്രിജകും മിനദ്ദുലുമാതി ഇലാ നൂർ. വഖദ് ദക്റ ബഅദുഹും അസ്സിറ ഫി ഇസ്തിഗ്ഫാരി ദവാബിൽ അർദി ലിൽഉലമാ. അപ്പൊ ഇത്രയും പറഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലായത്, ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വതആല തുല്ലാബുൽ ഇൽമിന്റെ മേൽ, ഉലമാക്കളുടെ മേൽ സ്വലാത്ത് ചൊല്ലും, മലക്കുകൾ സ്വലാത്ത് ചൊല്ലും, അതുപോലെ ഭൂമിയിലുള്ള എല്ലാവരും ഇവർക്കുമേൽ സ്വലാത്ത് ചൊല്ലും. വഖദ് ദക്റ ബഅദുഹു മുസ്സിറ ഫി ഇസ്തിഗ്ഫാരി ദവാബിൽ അർദി ലിൽഉലമാ, ഉലമാക്കൾക്ക് വേണ്ടി ഭൂമിയിലെ ജീവി വർഗങ്ങൾ എന്തിനാണ് സ്വലാത്ത് ചെല്ലുന്നത് എന്ന കാര്യം ചില ആളുകൾ വിശദീകരിച്ചിട്ടുണ്ട്. വഹുവ അന്നൽ ഉലമാ യഅമുറൂന അന്നാസ ബിൽ ഇഹ്സാനി ഇലൽ മഖ്ലൂഖാതി കുല്ലിഹിം. അതെന്താണ്? ഭൂമിയിലുള്ള ഉലമാക്കളാണ് ഭൂമിയിലുള്ള ജീവികളോടുള്ള, ഭൂമിയിൽ ജീവിക്കുന്ന ജീവി വർഗങ്ങളോടുള്ള ബാധ്യതകൾ എന്താണ് എന്ന് ജനങ്ങളെ പഠിപ്പിക്കുന്നത് ആരാണ്? ഉലമാക്കളാണ്. വബി ഇഹ്സാനി قتل ما يجوز قتله. അതുപോലെ ഒരു ജീവിയെ കൊല്ലുകയാണെങ്കിൽ, കൊല്ലാൻ അനുവാദമുള്ള ജീവിയാണെങ്കിൽ അതിനെ കൊല്ലുമ്പോൾ പാലിക്കേണ്ട മര്യാദകൾ എന്തൊക്കെയാണ്? أو ذبحه من الحيوانات فيتعدى نفعهم إلى الحيوانات كلها. അപ്പോൾ ഒരു ജീവിയോട് മനുഷ്യൻ കാണിക്കേണ്ട ഹുക്കൂക്കുകൾ, മര്യാദകൾ എന്തൊക്കെയാണ് എന്ന് പഠിപ്പിക്കുന്നത് ഉലമാക്കളാണ്. അവരാണ് ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ജീവി വർഗങ്ങൾ ഉലമാക്കൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തുന്നത് എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഫലിദാലിക്ക ഇസ്തിഗ്ഫിറൂന ലഹും, അപ്പൊ അവര് ഉലമാക്കൾ പഠിപ്പിക്കുക എന്ന, ജനങ്ങളെ പഠിപ്പിക്കുക എന്നതിന്റെ ഉപകാരം ആർക്കുകൂടി ലഭിക്കുന്നുണ്ട്? ജീവി വർഗങ്ങൾക്ക് കൂടി ലഭിക്കുന്നുണ്ട്. വയദ്ഹറു ഫീഹി മഅനൻ ആഖർ, എന്നാൽ ഇബ്നു റജബ് റഹിമഹുള്ള അദ്ദേഹം മറ്റൊരു വിശദീകരണം അതിന് പറയുകയാണ്, മറ്റൊരു അർത്ഥം കൂടി ചിലപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാം. വഹുവ അന്ന സായിറൽ മഖ്ലൂഖാതി മുതീഅത്തുൻ ലില്ലാ, എല്ലാ സൃഷ്ടികളും അള്ളാഹുവിനെ അനുസരിക്കുന്നവരാണ്. ഖാനിതത്തുൻ ലഹ്, എല്ലാ സൃഷ്ടികളും അള്ളാഹുവിന് കീഴൊതുങ്ങിയവരാണ്. മുസബ്ബിഹത്തുൻ ലഹു ഗൈറ ഉസാത്തിൻ غير عصاتي الثقلين الجن والانس. ജിന്നും ഇൻസും ഒഴികെയുള്ള എല്ലാ ജീവി വർഗങ്ങളും അള്ളാഹുവിന് അനുസരിക്കുന്നവരും അള്ളാഹുവിന് കീഴൊതുങ്ങിയവരും അള്ളാഹുവിന് തസ്ബീഹ് ചൊല്ലുന്നവരുമാണ്. അവരെല്ലാവരും അള്ളാഹുവിന് അനുസരിക്കുന്നവരാണ് എന്നതുകൊണ്ട് തന്നെ അള്ളാഹുവിന് അനുസരിക്കുന്ന സൃഷ്ടിവർഗങ്ങളെ അവർ ഇഷ്ടപ്പെടുന്നു. മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹിനെ അനുസരിക്കുന്ന ആളുകൾ അവർക്കും ഇഷ്ടമാണ്, കാരണം അവർ അള്ളാഹിനെ അനുസരിക്കുന്നവരാണ്. فكيف به وهو يعرف الله ويعرف حقوقه وطاعته അപ്പോൾ പിന്നെ എങ്ങനെ അവർ മുഅ്മിനീങ്ങളെ മൊത്തത്തിൽ സ്നേഹിക്കുന്നുണ്ട്, പിന്നെങ്ങനെയാണ് അവർക്ക് അള്ളാഹുവിനെ പറ്റി അറിയിക്കുന്ന, അള്ളാഹുവിനെ പറ്റി പഠിപ്പിച്ചു കൊടുക്കുന്ന, അള്ളാഹുവിനോടുള്ള ബാധ്യതകളും അവനനുസരിക്കേണ്ടതിന്റെ പ്രാധാന്യവും പഠിപ്പിച്ചു കൊടുക്കുന്ന പണ്ഡിതന്മാരെ സ്നേഹിക്കാതിരിക്കാൻ സാധിക്കുക. فمن كانت هذه صفته فإن الله يحبه ويزكيه ويثني عليه ആരുടെയെങ്കിലും അവസ്ഥ ഇപ്രകാരമാണെങ്കിൽ, അതായത് നേരത്തെ പറഞ്ഞ പോലെ പണ്ഡിതന്മാരുടെ അവസ്ഥ ഈ രൂപത്തിൽ, അള്ളാഹുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്ന അവനാണ് പണ്ഡിതനെങ്കിൽ, അള്ളാഹു അവനെ ഇഷ്ടപ്പെടുകയും അവനെ പ്രശംസിക്കുകയും പുകഴ്ത്തുകയും ചെയ്യും. ويأمر بعباده من أهل السماء والأرض وسائر خلقه بمحبته والدعاء له മാത്രമല്ല അല്ലാഹു ഒരാളെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവൻ ആകാശലോകത്തും ഭൂമിയിലുമുള്ള തന്റെ എല്ലാ സൃഷ്ടികളോടും അവരെ ഇഷ്ടപ്പെടാൻ വേണ്ടി കൽപ്പിക്കുകയും ചെയ്യും. വദാലിക ഹുവ സലാതുഹും അലൈഹി, അതാണ് അവർ ഈ സൃഷ്ടിവർഗങ്ങൾ ഇവർക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലും, അതായത് പണ്ഡിതന്മാർക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലും എന്നതിന്റെ അർത്ഥം. വയജഅലു ലഹു അൽ മവദ്ദത ഫി ഖുലൂബി ഇബാദിഹിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളായ അടിമകളുടെ മനസ്സിൽ അല്ലാഹു അവർക്ക് വേണ്ടി സ്നേഹം നിശ്ചയിക്കും. ഇത് ഹദീസിലൊക്കെ സ്ഥിരപ്പെട്ടതാണ്, ഖുർആനിലും വന്നിട്ടുണ്ട് ഹദീസിലും വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ കാണാം, അല്ലാഹു ഒരാളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ജിബ്രീലിനെ വിളിക്കും, എന്നിട്ട് ജിബ്രീലിനോട് പറയും, ഇന്നി അഹിബ്ബു ഫുലാനൻ ഫഅഹിബ്ബ, ഞാൻ ഒരാളെ ഇഷ്ടപ്പെടുന്നുണ്ട്, ഒരാളെ അയാളുടെ പ്രവർത്തനങ്ങൾ അയാളെ എനിക്ക് ഇഷ്ടമാണ്, അതുകൊണ്ട് നീ അവനെ സ്നേഹിക്കുക. അപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ആകാശലോകത്ത് വിളിച്ചു പറയും, ഇന്നല്ലാഹ യുഹിബ്ബു ഫുലാനൻ ഫഅഹിബ്ബൂഹു, അല്ലാഹു ഒരാളെ ഇഷ്ടപ്പെടുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ അവനെ ഇഷ്ടപ്പെടണം. അങ്ങനെ മലക്കുകൾ അവനെ സ്നേഹിക്കാൻ തുടങ്ങും, അങ്ങനെ ഭൂമിയിൽ അവന് ഫയകൂനു ലഹു ഖബൂലൻ വസ്ദുഖൻ ഫയജഅലു അല്ലാഹു ലഹു ലിസാന സിദ്ഖിൻ, അല്ലാഹു സുബ്ഹാനഹു വതആല അവന് ആളുകൾക്കിടയിൽ സ്വീകാര്യതയും ആളുകൾക്കിടയിൽ സ്നേഹവും ലഭിക്കുന്ന അവസ്ഥ നൽകും. അപ്പൊ ഇത് അള്ളാഹു ഒരാളെ ഇഷ്ടപ്പെട്ടാൽ അതിന്റെ അടയാളമാണ്, അല്ല ഒരാളെ വെറുതെ കഴിഞ്ഞാൽ നേരെ തിരിച്ചുണ്ടാവും. അപ്പോൾ ഈ കാര്യം كما قال تعالى الله سبحانه وتعالى പറഞ്ഞു പോലെ ان الذين امنوا وعملوا الصالحات سيجعل لهم الرحمن ودا ان الذين امنوا വിശ്വസിച്ച ആളുകൾ, وعملوا الصالحات സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചവർ, سيجعل لهم الرحمن ودا الرحمن يا رب അവർക്ക് വുദ് നിശ്ചയിച്ച് നൽകും. വുദ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഉദ്ദേശം, ജനങ്ങൾക്കിടയിൽ സ്നേഹം നിശ്ചയിക്കും, ആളുകൾ അവരെ സ്നേഹിക്കും. അപ്പൊ നോക്കൂ, നിങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ലോകത്ത് മറ്റൊരാളും ഏതെങ്കിലും ഒരു വ്യക്തിയെ അങ്ങനെ സ്നേഹിക്കപ്പെട്ടിട്ടുണ്ടാവും. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജനങ്ങൾ സ്നേഹിച്ചതുപോലെ ലോകത്ത് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു മനുഷ്യൻ സ്നേഹിക്കപ്പെട്ടിട്ടുണ്ടാവും? ഒരിക്കലും ഉണ്ടാവില്ല, ഒരാളെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ലഭിച്ച സ്നേഹം മറ്റൊരാൾക്ക്
ലഭിച്ചിട്ടുണ്ടാവും,
അമ്പിയാക്കന്മാർക്കുള്ളൂ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ലഭിച്ച സ്നേഹം, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അവരുടെ കൂട്ടത്തിൽ ഏറ്റവും അത്ബാഉകളുള്ളയാൾ, ഏറ്റവും പിൻഗാമിയുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അവരുടെയൊക്കെ സ്നേഹം, അത്ര ശക്തമായ സ്നേഹം സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മാത്രമാണ് ലഭിച്ചത്. അതുകൊണ്ടാണ് ആര് പറഞ്ഞത്, അബ്ദുല്ലാഹ് ഇബ്നു അമർ ഇബ്നു ആസ്, അദ്ദേഹം പറഞ്ഞതായി കാണാം, ചില ഹദീസുകളിൽ കാണാം, ഞാൻ അനേകം രാജാക്കന്മാരെ കണ്ടിട്ടുണ്ട്, കൈസറിനെയും കിസ്റയെയും ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ അവരൊന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവിടുത്തെ സഹാബികൾ ബഹുമാനിക്കുന്നത് പോലെ അവരൊന്നും തങ്ങളുടെ രാജാക്കന്മാരെ ബഹുമാനിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വുളു എടുത്താൽ കാദു യഖ്തതിലൂന ലി വളുഇഹി, അവരാ വുളു നബി വുളു എടുത്ത വെള്ളം അത് കിട്ടാൻ വേണ്ടി അവർ പരസ്പരം മത്സരിക്കുന്നത് നിനക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അവിടുന്ന് തുപ്പിയാൽ, അവിടുത്തെ തുപ്പലം പുറത്തേക്ക് വന്നാൽ അവരത് തങ്ങളുടെ കൈകളിലെടുത്ത്, സലാസ്ലം തുപ്പലത്തിന് ബർക്കത്തുണ്ടായിരുന്നു, ചില സമയത്ത് അവർക്ക് ലഭിക്കാറുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് അലി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് രോഗമുണ്ടായ സമയത്ത് അങ്ങനെ ചെയ്തിട്ടുണ്ട്. അവരാ തുപ്പലം എടുത്ത് ശരീരത്തിൽ പുരട്ടാറുണ്ടായിരുന്നു. അതുപോലെ സഹാബികൾ പറയാറുണ്ട്, അബ്ദുല്ലാഹി ഇബ്നു അമ്ര ഉല്ലാസ് തന്നെയാണ് പറഞ്ഞത്, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം മരിക്കുന്ന സമയത്ത് പറഞ്ഞാണത്, എനിക്ക് മൂന്ന് അവസ്ഥകൾ ഉണ്ടായിരുന്നു. ഒന്ന്, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശത്രുവായി കഴിച്ചുകൂട്ടിയ കാലമാണ്. ആ കാലഘട്ടത്തിൽ ലോകത്ത് ജീവിച്ചിരുന്നവരിൽ റസൂലുള്ളാഹിയുടെ ശത്രുക്കളിൽ ഏറ്റവും മുൻഗാമിയായിരുന്നു ഞാൻ, ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ആളായിരുന്നു. പിന്നീട് ഞാൻ മുഅ്മിനായി, ഞാൻ മുഅ്മിനായ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഞാൻ പറഞ്ഞു, അഷ്താറിത്ത്, എനിക്ക് ചില ഷർത്തുകളുണ്ട്. അപ്പോൾ റസൂലുള്ള ചോദിച്ചു, ഫമാദാ തഷ്തരിത്ത്, നീ എന്താണ് നിബന്ധന വെക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, യുഗ്ഫർലി, എനിക്ക് പൊറുക്കപ്പെട്ട് നൽകണമെന്ന്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അമാ അലിംത അന്നൽ ഇസ്ലാമ യഹ്ദിമു മാ കാന ഖബ്ല, ഇസ്ലാം അതിനു മുൻപുള്ളതിനെ എല്ലാം ഇല്ലാതെയാക്കി കളയുമെന്ന കാര്യം നിനക്കറിയില്ലേ? വ അന്നൽ ഹിജ്റത തഹ്ദിമു മാ കാന ഖബ്ലഹ, ഹിജ്റ അതിനു മുൻപുള്ളതിനെ എല്ലാം നശിപ്പിച്ചു കളയുമെന്ന് നിനക്കറിയില്ലേ? വ അന്നൽ ഹജ്ജ യഹ്ദിമു മാ കാന ഖബ്ലഹ, ഹജ്ജ് അതിനു മുൻപുള്ള ചെയ്തുപോയ തിന്മകളെയൊക്കെ നശിപ്പിച്ചു കളയുമെന്ന കാര്യം നിനക്കറിയില്ലേ? എന്നിട്ട് അബ്ദുല്ലാഹി ഇബ്നു അമ്ര ഇബ്നു ആസ് പറയുന്നു, പിന്നീട് ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായിയായി, സഹാബിയായി, അവിടുത്തെ ഞാൻ അങ്ങേയറ്റം ബഹുമാനിച്ചിരുന്നു. റസൂലുള്ളാഹിയുള്ള ബഹുമാനം കാരണത്താൽ ഇന്നി കുന്തു മാ കുന്തു അസ്തീഉ അൻ ഉഹിദ്ദ, അറബി കിട്ടുന്നില്ല, എനിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ കണ്ണ് തറപ്പിച്ചു നിർത്താൻ സാധിച്ചിരുന്നില്ല. കുറച്ചുനേരം അവിടുത്തെ നോക്കി നിൽക്കാൻ പോലും എനിക്ക് കഴിയാറില്ലായിരുന്നു ബഹുമാനം കാരണത്താൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖത്തേക്ക് നോക്കിയിരിക്കാൻ പോലും എനിക്ക് കഴിയാറില്ലായിരുന്നു. അങ്ങനെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി. ആ സന്ദർഭത്തിൽ അവിടുന്ന് ഞങ്ങളെ തൃപ്തിപ്പെട്ടുകൊണ്ടാണ് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞത്. ഇപ്പോൾ ഇത് അബ്ദുല്ലാഹി ഇബ്നു അമ്ര ഇബ്നു ആസിന്റെ മൂന്നാമത്തെ ജീവിതത്തിലെ മൂന്നാമത്തെ അവസ്ഥയാണിത്. ഈ അവസ്ഥയിൽ അള്ളാഹു ഞങ്ങളെ തൃപ്തിപ്പെട്ടിട്ടുണ്ടോ എന്ന് ഞങ്ങൾക്കറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കരഞ്ഞതായി, അദ്ദേഹത്തിന്റെ വഫാത്തിന്റെ സമയത്ത് കരഞ്ഞതായി ചരിത്രത്തിൽ കാണാൻ സാധിക്കും. ബുഖാരിക്ക് ഉദ്ധരിച്ച ഹദീസാണ്. ശരി, അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിച്ച സ്നേഹം അത് മറ്റൊരാൾക്കും ലഭിച്ചിട്ടുണ്ടായില്ല. അതുപോലെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾ, പിൽക്കാലത്തുള്ള മുസ്ലിങ്ങൾ എല്ലാവരും അവരെ സ്നേഹിക്കുന്നു, ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. അതുപോലെ അയ്മത്തുകൾ, നേതാക്കന്മാർ, ഉദാഹരണത്തിന് ഇമാം അഹമ്മദ് ഇബ്നു ഹംബൽ ശൈബാനി റഹിമഹുള്ളാഹ്, അദ്ദേഹം നോക്കൂ, നിങ്ങൾ ഒരു രാജ്യത്ത് ജീവിക്കുന്ന സന്ദർഭത്തിൽ അവിടുത്തെ ഭരണാധികാരി അദ്ദേഹത്തിനെതിരായിരുന്നു. രാജ്യത്തെ ഭരണാധികാരി ഖലീഫ ഇമാം അഹമ്മദിനെതിരായിരുന്നു. പക്ഷെ ജനങ്ങൾ അദ്ദേഹത്തെ സ്നേഹിച്ചു, അദ്ദേഹത്തെ ഭരണകൂടം ഉപദ്രവിച്ച സന്ദർഭത്തിൽ ഒരു തവണ അദ്ദേഹം പറഞ്ഞതായി കാണാം, ബൈനന വബൈനകും അൽ ജനായിസ്, നമുക്കും നിങ്ങൾക്കും ഇടയിൽ സത്യം വേർതിരിക്കുന്ന ഒരു ദിവസം വരും, അത് നമ്മുടെ ജനാസയുടെ ദിവസമാണ്. തീർച്ചയായിരുന്നു, ഖലീഫ മരണപ്പെട്ടപ്പോൾ ഉണ്ടായതിനേക്കാൾ ലോക ചരിത്രത്തിൽ എവിടെയും കാണാത്ത ജനാസയാണ് ഇമാം അഹമ്മദിനുണ്ടായത്. ഇമാം അഹമ്മദ് റഹിമഹുള്ള അദ്ദേഹത്തിന് ജനാസ നിസ്കരിക്കാൻ അതിനുമാത്രം ആളുകൾ, നാട് നിറഞ്ഞു കവിഞ്ഞു, പട്ടണങ്ങൾ നിറഞ്ഞു കവിഞ്ഞിരുന്നു എന്ന്. ഇമാം അഹമ്മദിന്റെ മരണ ദിവസം മാത്രം ധാരാളം പേർ മുസ്ലിങ്ങളായതായി ചില റിവായത്തുകളിൽ കാണാം. വലിയ 100,000 മേലെ ആളുകൾ മുസ്ലിമായി എന്നൊക്കെ റിവായത്തുകളുണ്ട്. അത് മുൻകറാണ് എന്ന് ഇമാം അദ്-ദഹബി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ധാരാളം പേർ ഇമാം അഹമ്മദിന്റെ ജനാസക്കുണ്ടായിരുന്നു. അത് അള്ളാഹു സുബ്ഹാനഹു തആല അവർക്ക് നിശ്ചയിച്ചു കൊടുത്ത ഹുബ്ബാണ്, ജനങ്ങളുടെ മനസ്സിൽ അവർക്ക് ലഭിച്ചിരുന്ന സ്നേഹമാണ്. അതുപോലെ തന്നെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മഹുള്ളാ പറയുമ്പോൾ ലോകം മുഴുവൻ അദ്ദേഹത്തിന് എതിരായിരുന്നു. നാട്ടിലെ അഅ്തിസാലും അതുപോലെ തന്നെ അഹൽ കലാമിന്റെ ആളുകളുമൊക്കെ പത്തി വിടർത്തി ആടുന്ന സമയത്താണ് ഷെയ്ഖുൽ ഇസ്ലാം അവർക്കെതിരായി നിൽക്കുന്നത്. പക്ഷെ ജനങ്ങൾ അദ്ദേഹത്തെ വളരെ ഇഷ്ടപ്പെട്ടിരുന്നു. അതുപോലെ തന്നെ ഷെയ്ഖ് അൽ അല്ലാമ അൽ ഇമാം അബ്ദുല്ലാഹിബ് ഇബ്നു ബാസ് റഹ്മഹുള്ളാ, അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹവുമായി ബന്ധമുള്ള ആരോടും വേണം നിങ്ങൾക്ക് ചോദിക്കാം. അവർക്കെല്ലാവർക്കും അദ്ദേഹത്തിന്റെ നല്ല സ്വഭാവത്തെക്കുറിച്ചും അദ്ദേഹത്തിന്റെ വിനയത്തെക്കുറിച്ചും ധാരാളം പറയാനുണ്ട്. അതുപോലെ തന്നെ അൽ അല്ലാമത്ത് അൽ അൽബാനി, അതുപോലെ ഷെയ്ഖ് മുഹമ്മദ് മുസാദ് അൽ ഉസൈമീൻ, ഇങ്ങനെ ധാരാളം പണ്ഡിതന്മാർ, അവർക്കൊക്കെ നമ്മൾ പലരും അവരെ കണ്ടിട്ട് പോലുമില്ല. നമ്മൾ പലരും ചില ആളുകൾ അവരുടെ പുസ്തകങ്ങൾ പോലും വായിച്ചിട്ടില്ല. സാധാരണക്കാരായ ആളുകൾ അവരുടെ ഒരു പുസ്തകം പോലും വായിച്ചിട്ടില്ല, അവരുടെ ഒരു ദർസ് പോലും കേട്ടിട്ടുണ്ടാവില്ല. പക്ഷെ അവരൊക്കെ ആരെങ്കിലും ഒരാൾ അൽബാനി എന്തെങ്കിലും ചീത്ത പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ അവരൊക്കെ വികാരഭരിതരാകും. അവരുടെ മനസ്സിലും അല്ലാത്ത സ്നേഹമുണ്ട്. ആരാണത് നിശ്ചയിച്ചു കൊടുത്തത്? നമ്മൾ സാധാരണ ഒരു മനുഷ്യനെ സ്നേഹിക്കണമെങ്കിൽ അയാളുമായിട്ട് ബന്ധപ്പെടണം, അയാളായിട്ട് പരിചയപ്പെടണം, കാലങ്ങളോളം ജീവിക്കണം എന്ന് അയാളുടെ ശരിയായ അവസ്ഥ ഒക്കെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അയാളുടെ സ്നേഹം വരാൻ തുടങ്ങുള്ളൂ. പക്ഷെ ഇവർ ഈ സാധാരണക്കാരായ ആളുകൾ അവർ അൽബാനിയെ കണ്ടിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ഇബ്നു ബാസിനെ കണ്ടിട്ടില്ല, ഇമാം അഹമ്മദിന്റെ ഒരു പുസ്തകം പോലും ഒരു വായിച്ചിട്ടുണ്ടാവില്ല, ഇമാം ബുഖാരിയുടെ സഹീഹയിൽ ഒരു ലഫ്ദ് പോലും അവർക്ക് വായിക്കാൻ ചിലപ്പോൾ കിട്ടില്ല. പക്ഷെ അവർ ഇവരെ കുറിച്ചൊക്കെ കേട്ട് കഴിഞ്ഞാൽ, ബുഖാരിയെ കുറിച്ച് കേട്ടാൽ, ഇമാം അഹമ്മദിനെ കുറിച്ച് കേട്ടാൽ, അവരെ പറ്റിയൊക്കെ ആരെങ്കിലും ഒരാളൊന്ന് ചെറിയ കുറ്റം പറഞ്ഞാൽ, വളരെ മോശമായി പറഞ്ഞാൽ ചിലപ്പോൾ തുല്ലാബുൽ ഇൽമിനേക്കാൾ ശക്തമായി പ്രതികരിക്കുന്നവരായിരിക്കും, മതവിദ്യാർത്ഥികളെക്കാൾ ശക്തമായി വികാരഭരിതമായി പ്രതികരിക്കുന്നവരായിരിക്കും. അവരുടെ വാപ്പാന ചീത്ത വിളിച്ച പോലെ ആയിരിക്കും, അല്ലെങ്കിൽ അവരുടെ വാപ്പാന ചീത്ത വിളിച്ച ചിലപ്പോൾ അവർ പുറത്തു കൊടുക്കും. പക്ഷെ ഇവരെ ഒന്നും പറഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടില്ല. ആരാണ് ആ സ്നേഹം അവരുടെ മനസ്സിലിട്ട് കൊടുത്തത്? നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ മതി. അള്ളാഹു സുബ്ഹാന തആല അവർക്ക് നിശ്ചയിച്ചു കൊടുത്തത് തന്നെയാണ്. അതാണ് ഖുർആൻ അള്ളാഹു പറഞ്ഞു, ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത് സയജ്അലു ലഹും റഹ്മാനു വുദ്ദ. അള്ളാഹു അവരുടെ മനസ്സുകളിൽ സ്നേഹം ഇട്ടു കൊടുക്കും. ولا تختص محبته بالحيوانات بل تحبه الجمادات ايضا. ഇവിടെ നമ്മൾ പറഞ്ഞത് അവരെ സ്നേഹിക്കുന്നത് വെറും ജീവി വർഗ്ഗങ്ങൾ മാത്രമല്ല, മറിച്ച് ജീവനില്ലാത്ത വസ്തുക്കൾ വരെ അവരെ സ്നേഹിക്കും. കല്ലും മണ്ണും മരങ്ങളും സൂര്യനും ചന്ദ്രനും ആകാശങ്ങളും ഭൂമിയും ഒക്കെ പണ്ഡിതന്മാരെ സ്നേഹിക്കും. كما جاء في تفسير قوله تعالى ഒരായത്തിന്റെ വിശദീകരണത്തിൽ ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ ഫിർഔനെ കുറിച്ചും ഫിർഔന്റെ സമൂഹത്തെ കുറിച്ചും പറഞ്ഞപ്പോൾ അള്ളാഹു സുബ്ഹാന തആല പറഞ്ഞു അവരെ കുറിച്ച്, ഫമാ ബകത് അലൈഹിമുസ് സമാഉ വൽ അർദ്, അവർക്കു വേണ്ടി ആകാശങ്ങളോ ഭൂമിയോ കരഞ്ഞില്ല. ആർക്കു വേണ്ടി? ഫിർഔനു വേണ്ടി. ഫിർഔന്റെ കഥ പറയുന്ന സമയത്താണ് ഈ സൂറത്തു ദുഖാനിൽ വന്ന ആയത്താണ്. ഫിർഔനെ പറ്റിയും ഫിറാവിന്റെ സമൂഹത്തെ നശിപ്പിച്ചതിനെ പറ്റിയും ഒക്കെ ഓർമ്മപ്പെടുത്തിയപ്പോൾ അള്ളാഹു സുബ്ഹാന തആല പറഞ്ഞു, കം തറഖൂ മിൻ ജന്നാതിൻ വഅയൂൻ, എത്രയെത്ര തോട്ടങ്ങളും എത്രയെത്ര അരുവികളുമാണ് അവർ വിട്ടേച്ചു പോയത്. വഫാകിഹത്തിൻ വനിഅമത്തിൻ കാനൂ ഫീഹാ ഫാകിഹീൻ, അവർ താമസിച്ചിരുന്ന എന്തെന്തു സുഖ സൗകര്യങ്ങളെയാണ് അവർ വിട്ടേച്ചു പോയത്, എന്തൊക്കെ വലിയ ആഡംബരങ്ങളെയാണ് അവർ ഈ ലോകത്ത് നിന്ന് വിട്ടേച്ചു പോയത്. പക്ഷെ അവരിതൊക്കെ ഒഴിവാക്കിപ്പോയി, ഇതിന്റെയൊക്കെ വലിയ ഉടമസ്ഥന്മാരും നഷ്ടപ്പെട്ടു പോയി എന്നതുകൊണ്ട് ഭൂമി ഉടമപ്പെടുത്തിയിരുന്ന, ഭൂമി അധികാരപ്പെടുത്തിയിരുന്ന, ഭൂമിയിലെ അധിപന്മാർ, ഭൂമിയിലെ രാജാധികാരികൾ അവരൊക്കെ മരിച്ചുപോയപ്പോൾ, ഫിർഔൻ മുങ്ങിച്ചത്തപ്പോൾ, ഫമാ ബകത് അലൈഹിമുസ് സമാഉ വൽ അർദ്, ആകാശമോ ഭൂമിയോ അവർക്ക് വേണ്ടി കരഞ്ഞില്ല. ഫമാ ബകത് അലൈഹിം അസ് സമാഉ വൽ അർദ്, ആകാശങ്ങളും ഭൂമിയും അവർക്കു വേണ്ടി കരഞ്ഞില്ല. ഇട്ടുകഴിഞ്ഞാലാകെ ശബ്ദം, ഫമാ ബകത് അലൈഹിമുസ് സമാഉ വൽ അർദ്, ആകാശവും ഭൂമിയും അവർക്കു വേണ്ടി കരഞ്ഞില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചില പണ്ഡിതന്മാർ ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ പറഞ്ഞതായി കാണാം, അന്നസ് സമാഉ വൽ അർദ് തബ്കി അലൽ മുഅ്മിൻ ഇദാ മാത 40 സബാഹൻ, ഒരു മുഅ്മിൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ ആകാശവും ഭൂമിയും അവനു വേണ്ടി 40 പകലുകൾ കരഞ്ഞുകൊണ്ടിരിക്കും. ഇത് പണ്ഡിതന്മാരുടെ കീലയാണ്, അല്ലാഹു അലം. അതിന്റെ സിഹത്തിനെ കുറിച്ച് നമുക്കറിയില്ല. നമ്മള് വ്യക്തമായ തെളിവ് വന്നതാണ് സ്വീകരിക്കേണ്ടത്. ഇത്തരം കാര്യങ്ങൾ പ്രത്യേകിച്ച് തഫ്സീറിൽ വന്നതാണ്, സനദുകൾ ഇവിടെ കൊടുത്തിട്ടില്ല. എന്നാൽ സനദുകൾ സഹീഹായി തന്നെ ഇതിന് സമാനമായ മറ്റ് ചില കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരിക്കലൊരു മയ്യത്ത് കൊണ്ടുപോകുന്ന സന്ദർഭത്തിൽ അവിടുന്ന് പറഞ്ഞു, മുസ്തരീഹുനോ മുസ്തറാഹുനൻ, ഒന്നല്ലെങ്കിൽ അവൻ ഇപ്പോൾ റാഹത്തിലാണ്, അവനിപ്പോൾ വളരെ സമാധാനത്തിലാണ്. അതല്ലെങ്കിൽ അവ മുസ്തറാഹുമൻ, അതല്ലെങ്കിൽ അവനിൽ നിന്ന് ആളുകൾ ഇപ്പോൾ സമാധാനത്തിലാണ്. മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കാണിത്, മുസ്തരീഹുൻ ഔ മുസ്തറാഹുൻ മിൻഹു, ഒന്നല്ലെങ്കിൽ അവൻ സമാധാനത്തിലാണ്, അല്ലെങ്കിൽ അവന്റെ കാര്യത്തിൽ ബാക്കിയുള്ള ആൾക്കാർ സമാധാനത്തിലാണ്. അപ്പോൾ സഹാബികൾ ചോദിച്ചു, അമൽ മുസ്തറീഹു അമൽ മുസ്തറാഹുമൻ, എന്താണ് ഈ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബികൾ ചോദിച്ചു. അപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ മാത്തൽ കാഫിർ ഇസ്തറീഹു മിൻഹുൽ ഇബാദ വൽ ബിലാദ വശ്ജർ വദ്ദവാബ്. ഒരു കാഫിർ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവനിൽ നിന്ന് ഇസ്തറീഹു മിൻഹു അൽ ബിലാദ് വൽ ഇബാദ്, നാടും നാട്ടുകാരും, അതുപോലെ വശ്ജർ വദ്ദവാബ്, മരങ്ങളും മൃഗങ്ങളും ഒക്കെ സമാധാനത്തിലാകും. ഒരു കാഫിർ മരണപ്പെട്ടു കഴിഞ്ഞാൽ അത് അവനെ കൊണ്ടുള്ള ഷർറില്ലാതെയായി. അതുകൊണ്ട് ആകാശഭൂമികൾ അവർ ചിലരുടെ മരണത്തിൽ വിഷമിക്കുകയും ചിലരുടെ മരണത്തിൽ സന്തോഷിക്കുകയും ഒക്കെ ചെയ്യുമെന്ന് ഇത്തരം ചില ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാഹു അലം. വഫിൽ ഹദീസ്, മറ്റൊരു ഹദീസിൽ കാണാം, ഇന്നൽ അർള തഖൂലു ലിൽ മുഅ്മിനി ഇദാ ദുഫിൻ ഇൻ കുൻത ല അഹബ്ബ മൻ യംഷി ഇൻ കുൻത ല അഹബ്ബ മൻ യംഷി അലാ ദഹരി ഫസതറ ഇദാ സർത ഇലാ ബത്നി സനീഇ. ഈ ഹദീസ് ളൈഫാണ്, തിർമിദി ഉദ്ധരിച്ച ഹദീസാണ്. പുസ്തകത്തിൽ എന്തില്ല, തഅലീഖാത്തുകളിൽ സഹീഹും ളൈഫും വേർതിരിച്ച് കൊടുത്തിട്ടില്ല. പക്ഷെ ഈ ഹദീസ് ളൈഫാണ്, ഷെയ്ഖുൽ അൽബാനി റഹ്മഹുള്ള ഈ ഹദീസ് ളൈഫാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ളൈഫ എന്ന് പറയുമ്പോൾ അത് അൽബാനി പറഞ്ഞത് മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, ബാക്കി കാര്യങ്ങളെ കുറിച്ച് എനിക്കറിയില്ല. വല്ലാഹു അഅലം. ഇന്നൽ അർള തഖൂലു ലിൽ മുഅ്മിനി ഇദാ ദുഫിൻ, ഒരു മുഅ്മിൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഭൂമി അവനോട് പറയും, അവൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ പറയും, ഇൻ കുൻത ല അഹബ്ബ മൻ യംഷി അലാ ദഹരി, എന്റെ മേൽ നടന്നിരുന്ന ആളുകളിൽ ഏറ്റവും ഞാൻ ഇഷ്ടപ്പെട്ടിരുന്ന വ്യക്തിയായിരുന്നു നീ. ഫസതറ ഇദാ സർത ഇലാ ബത്നി സനീഇ, ഇപ്പോൾ നീ എന്റെ ഉള്ളിലായി, ഇനി നിന്നോടുള്ള എന്റെ സമീപനം എന്താണ് എന്ന് നിനക്ക് മനസ്സിലാക്കാൻ കഴിയും. അതായത് നല്ല
രൂപത്തിലായിരിക്കും.
മുഅ്മിനീങ്ങളോടും പണ്ഡിതന്മാരോടും വെറുപ്പ് കാണിക്കുക ഭൂമിയിലുള്ള ജിന്നുകളിലും മനുഷ്യരിലും പെട്ട തിന്മ ചെയ്യുന്ന ആളുകൾ മാത്രമാണ്, അവർക്കല്ലാതെ ഇവരോട് വെറുപ്പുണ്ടാവില്ല.
ലിഅന്ന മഅസിയതഹും ലില്ലാഹി ഖതലത് തഖ്ദീമ അഹ്വാഇ നുഫൂസിഹിം അലാ മഹബ്ബത്തില്ലാഹി വതാഅതിഹി,
കാരണം അള്ളാഹുവിനെ അവർ ധിക്കരിച്ചു എന്നത് എന്തുകൊണ്ടാണ്, ഇഖ്തലത്ത്, അത് ഉൾക്കൊള്ളുന്നു അല്ലെങ്കിൽ അത് തേടുന്നു,
തഖ്ദീമ അഹ്വാഇ നുഫൂസിഹിം അലാ മഹബ്ബത്തില്ലാഹി വതാഅതിഹി,
അള്ളാഹുവിന്റെ ഇഷ്ടത്തിനും അള്ളാഹുവിനെ അനുസരിക്കുന്നതിനും മുൻപിൽ അവർ വെച്ചിട്ടുള്ളത് തങ്ങളുടെ ദേഹേച്ഛകളാണ് എന്ന് അവരുടെ ധിക്കാരത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എന്തുകൊണ്ട് അവർ അള്ളാഹിനെ ധിക്കരിക്കുന്നത്, അവരവരുടെ ദേഹേച്ഛനെയാണ് അള്ളാഹുവിനേക്കാൾ മുന്നിൽ വെക്കുന്നത്. അയാൾ എത്ര തെറ്റ് ചെയ്യുന്നു അത്രമാത്രം സ്വാഭാവികമായിട്ട് അയാളുടെ ഹവായ മുന്നിൽ വെക്കുന്നുണ്ട്. ഒരിക്കലല്ല, പക്ഷെ പണ്ട് അതാണ് മുന്നേ നമ്മൾ കിതാബ് തൗഹീദ് എടുക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട്, ഏതൊരു മഅസിയത്തിലും ഷിർക്കിന്റെ ഒരു ചെറിയ ലാഞ്ചനം ഉണ്ടായിരിക്കും, പക്ഷെ അത് ഷിർക്കിന്റെ അസലുള്ള ഷിർക്കല്ല. ഏതൊരു മഅസിയത്തും ഏതൊരു തിന്മയും തൗഹീദിന്റെ കമാലിൽ നിന്ന് കുറവ് വരുത്തും, ഷിർക്കിൽ നിന്നൊരു പങ്ക് അയാൾക്ക് ലഭിക്കുകയും ചെയ്യും. പക്ഷെ ആ ഷിർക്ക് അള്ളാഹു സുബ്ഹാനഹു തആല അവന്റെ ഹക്കിൽപ്പെട്ടതല്ല, അള്ളാഹുവിന്റെ അവകാശത്തിൽപ്പെട്ട ഷിർക്കല്ലാതെ. ഒരാൾ വിഭജിക്കുകയാണെങ്കിൽ അയാൾ സ്വാഭാവികമായിട്ടും അള്ളാഹു സുബ്ഹാനഹു തആല അവൻ പറഞ്ഞതിന് എതിരായിട്ട് തന്റെ ദേഹേച്ഛ അനുസരിക്കുകയാണ്. അത് സ്വാഭാവികമായും ഷിർക്കിന്റെ ചെറിയൊരു പങ്ക് അതിൽ വരുന്നുണ്ട്. അതുകൊണ്ട് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി മജ്മൂഉൽ ഫർഖ് പറഞ്ഞതായി കാണാം. ഈ വിഷയം തന്നെ മജ്മൂഉൽ ഇതേപോലെ പറഞ്ഞതായി കാണാം. അള്ളാഹു സുബ്ഹാനഹു തആല ഷിർക്ക് പോലെ ഈ തിന്മകളാക്കാതിരുന്നത് ഇത് അവന്റെ ഹക്കിലുള്ളതല്ല, അള്ളാഹുന്റെ അവകാശത്തിൽ കൈകടത്തുകയല്ല ശിർക്ക്, തിന്മ ചെയ്യുമ്പോൾ ഒരാൾ ചെയ്യുന്നത്. എന്നാൽ ശിർക്ക് ചെയ്യുമ്പോൾ ഒരാൾ അള്ളാഹുവിന്റെ അവകാശത്തിൽ കൈകടത്തുകയാണ്. രണ്ടും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. ഫകരിഹു ത്വാഅത്ത അല്ലാഹു വഅഹ്ല ത്വാഅത്തി, അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല അനുസരിക്കുക, അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നത് അവർ വെറുത്തു. വമൻ അഹബ്ബ അല്ലാഹു വഅഹബ്ബ ത്വാഅതഹു അഹബ്ബ അഹ്ല ത്വാഅതി, ആരെങ്കിലും അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ടാൽ, അള്ളാഹുവിനെ അനുസരിക്കുന്നത് ഇഷ്ടപ്പെട്ടാൽ, സ്വാഭാവികമായിട്ടും അള്ളാഹുവിനെ അനുസരിക്കുന്ന ആളുകളെയും അവൻ ഇഷ്ടപ്പെടും. വഖുസൂസൻ മൻ ദഅ ഇലാ ത്വാഅതിഹി വഅമറ അന്നാസ ബിഹാ, പ്രത്യേകിച്ച് അള്ളാഹുവിനെ അനുസരിക്കുന്നതിലേക്ക് ക്ഷണിക്കുന്ന പണ്ഡിതന്മാരെ അവൻ കൂടുതൽ ഇഷ്ടപ്പെടും. പറഞ്ഞു മനസ്സിലായോ? എന്തുകൊണ്ടാണ് ധിക്കാരികളായ ആളുകൾ നല്ല ആളുകളെ വെറുക്കുന്നത്? അവർ ധിക്കാരം കാണിക്കുന്നത് തന്നെ എന്തുകൊണ്ടാണ്? അവരുടെ ദേഹേച്ഛയെ പിൻപറ്റുക എന്ന കാര്യം കൊണ്ടാണ്. അവർക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് അവർ ജീവിക്കണം, അള്ളാഹുന്റെ ഇഷ്ടം അവർ പരിഗണിക്കുന്നില്ല. അങ്ങനെ അവർ ചെയ്യുന്നു എന്ന കാരണത്താലാണ് അവർ അള്ളാഹു സുബ്ഹാനഹു വതആല അലൈക്കും സലാം അള്ളാഹുവിനെ ധിക്കരിക്കുന്നത്. അപ്പോൾ സ്വന്തത്തെക്കാൾ മേൽ അവർ വെച്ചിട്ടുള്ളത് അള്ളാഹു സുബ്ഹാനഹു വതആല, അള്ളാഹുവിന്റെ നിയമങ്ങളെക്കാൾ മേലെ അവൻ വെച്ചിട്ടുള്ളത് സ്വന്തങ്ങളുടെ ഇഷ്ടങ്ങളെയാണ്. അതേപോലെ തന്നെ അവർ അള്ളാഹുവിന്റെ തൃപ്തി ലഭിക്കുന്നത് അള്ളാഹുവിനെ, അള്ളാഹുവിന്റെ ഇഷ്ടം നേടിയെടുക്കുന്ന അവർ വെറുത്തു. ഈ കാരണം കൊണ്ടാണ് അവർ അള്ളാഹു സുബ്ഹാനഹു വതആലയെ അനുസരിക്കുന്ന ആളുകളെ വെറുക്കുന്നത്. അവർക്ക് അള്ളാഹിനെ അനുസരിക്കുന്ന ഇഷ്ടമല്ല. അപ്പൊ സ്വാഭാവികമായിട്ട് അള്ളാഹിനെ അനുസരിക്കുന്ന ആളുകളെ കാണുമ്പോൾ അതും അവർക്ക് ഇഷ്ടം ഉണ്ടാവില്ല. وايضا فان العلم اذا ظهر في الارض وعمل به درت البركات ونزلت الارزاق فيعيش اهل الارض كلهم. മാത്രമല്ല അദ്ദേഹം പറയാണ്, ഇപ്പൊ നമ്മൾ ഇത്ര നേരം ചർച്ച ചെയ്ത വിഷയം എന്തുകൊണ്ടാണ് ഭൂമിയിലുള്ള ജീവി വർഗങ്ങൾ പണ്ഡിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് എന്ന കാര്യമാണ്. അപ്പൊ അതിനൊരു കാരണമായി പറഞ്ഞത് മൃഗങ്ങളോടുള്ള ഹക്കുകൾ എന്താണ് എന്ന് പഠിപ്പിക്കുന്ന പണ്ഡിതന്മാരാണ്, അതുകൊണ്ട് അവർക്ക് പണ്ഡിതന്മാരെ ഇഷ്ടമാണ്. രണ്ട്, അവർ അള്ളാഹ് അനുസരിക്കുന്നവരാണ്, അപ്പൊ അള്ളാഹ് അനുസരിക്കുന്നത് കാണുമ്പോൾ അവർക്കും അവരെ ഇഷ്ടമാകും. മൂന്നാമത്തെ കാരണം, വഅയ്ദൻ ഫഇന്നൽ ഇൽമ ഇദാ ദഹറ ഫിൽ ഇദാ ദഹറ ഫിൽ അർദി വഉമില ബിഹി ദറത്തിൽ ബറകാത്ത്. ഇൽമ് ഒരിടത്ത് പ്രചരിക്കുകയും ആ ഇൽമ് പ്രാവർത്തികമാക്കപ്പെടുകയും ചെയ്തു കഴിഞ്ഞാൽ അത് ഭൂമിയിലേക്ക് ബറക്കത്ത് കൊണ്ടുവരും, അനുഗ്രഹങ്ങൾ കൊണ്ടുവരും. വനസലത്തിൽ അർസാഖ്, മാത്രമല്ല റിസ്ക് അല്ലാഹു സുബ്ഹാനഹു വതആല ഭൂമിയിലേക്ക് ഇറക്കും. ഫയഈഷു അഹലുൽ അർദി കുല്ലുഹും, അപ്പോൾ ഭൂമിയിലുള്ള എല്ലാവർക്കും അതിന്റെ ഉപകാരം ലഭിക്കും. ഹത്ത നംല വഗൈറുഹാ മിനൽ ഹയവാനാതി ബിബറകത്തി, ഉറുമ്പും മത്സ്യവും ഒക്കെ ആ ബറക്കത്തിൽ നിന്ന് അവർക്ക് ഭക്ഷിക്കാൻ സാധിക്കും. ويستبشر اهل السماء بما يرتفع لاهل الارض من الطاعات والاعمال الصالحه فيستغفرون لمن كان السبب في ذلك. ഭൂമിയിലുള്ള മൃഗങ്ങൾ ഇൽമിന്റെ ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള കാരണം എന്താണ്? ഭൂമിയിൽ ഇൽമ് പ്രചരിക്കുകയും അമൽ ചെയ്യപ്പെടുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ എന്തുണ്ടാകും? ബർക്കത്തുകൾ വർദ്ധിക്കും. അത് അവർക്കും കൂടി ഉപകാരമാണ്. അവർക്ക് മഴ ലഭിക്കും, അവർക്ക് ഭക്ഷണം ലഭിക്കും, അവർക്ക് സൗകര്യങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് അവരെന്ത് ചെയ്യും? ഈ ഇൽമു പ്രചരിക്കാൻ കാരണമായ ഉലമാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. മാത്രമല്ല ഈ കാഴ്ച കാണുമ്പോൾ സ്വാഭാവികമായിട്ട് മലക്കുകൾക്കത് സന്തോഷമുണ്ടാക്കും. അതുകൊണ്ട് അവർ ഇൽമിന്റെ ആളുകൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തും. വഅക്സു ഹാദ അന്ന മൻ കതമൽ ഇൽമ അല്ലദി അമറ അല്ലാഹു ബിഇദ്ഹാരിഹി ലഅനഹു അല്ലാഹു വമലായികതു വഅഹ്ലു സമാഇ വൽ അർദ്. ഇതിന്റെ നേർവിപരീതമായ അവസ്ഥ എന്താണ്? ആരെങ്കിലും ഇൽമിനെ മറച്ചു വെച്ചാൽ, ഇൽമ് പ്രചരിച്ചാൽ ബറക്കത്തുണ്ടാവും, ഇൽമ് മറച്ചു വെച്ചാലോ? അത് ഭൂമിയിൽ ഉണ്ടാകാനിരിക്കുന്ന ബറക്കത്തുകളെ പിടിച്ചുവെക്കുന്നതിന് തുല്യമാണ്. അപ്പോൾ ആര് ഇൽമിനെ മറച്ചു വെക്കുകയും അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ചു കൊടുക്കാൻ പറഞ്ഞ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാതെ ഒളിച്ചു വെക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ലഅനഹുല്ലാഹ്, അള്ളാഹു അവനെ ശപിക്കും. വമലായികതു വഅഹ്ലു സമാഇ വൽ അർദ്, മലക്കുകളും ആകാശഭൂമികളിലുള്ളവരും അവനെ ശപിക്കും. حيث سعى في اطفاء نور الله في الارض, കാരണം അവൻ ഭൂമിയിലുള്ള അല്ലാഹുവിന്റെ പ്രകാശത്തെ കെടുത്താനാണ് ശ്രമിക്കുന്നത്.
الذي بسبب إخفائه تظهر المعاصي والظلم والعداوة والبغي.
അത് എന്തിനു കാരണമാകും? ഇൽമ് മറച്ചുവെക്കുക എന്നത് എന്തിനുള്ള കാരണമാണ്? തദ്ഹറുൽ മഅസി, തിന്മകൾ പ്രകടമാകാൻ കാരണമാകും. വദ്ദുൽം, അതിക്രമങ്ങൾ. വൽഅദാവ, ശത്രുത. വൽബഗി, അതിക്രമങ്ങൾ.
قال الله تعالى, الله سبحانه وتعالى പറഞ്ഞു, ഇന്നൽ ലദീന യക്തുമൂന മാ അൻസൽനാ മിനൽ ബയ്യനാതി വൽ ഹുദാ മിൻ ബഅദി മാ ബയ്യനാഹു ലിന്നാസി ഫിൽ കിതാബ് ഉലൈക യൽഅനുഹുമുല്ലാഹു വയൽഅനുഹുമുൽ ലാഇനൂൻ. അള്ളാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, നാം ഇറക്കിയ തെളിവുകളും സന്മാർഗവും അത് മറച്ചുവെക്കുന്നയാളുകൾ, നാം ജനങ്ങൾക്കത് വിശദീകരിച്ചു കൊടുത്തതിനു ശേഷവും അത് ആളുകളിൽ നിന്ന് മറച്ചുവെക്കുന്നയാളുകൾ, ഉലൈക യൽഅനുഹുമുല്ലാഹ്, അവരെ അള്ളാഹു സുബ്ഹാനഹു വതആല ശപിക്കും. വയൽഅനുഹുമുൽ ലാഇനൂൻ, ശപിക്കുന്നവരൊക്കെ അവരെ ശപിക്കും.
വഖദ് ഖീല അന്നഹ നസലത് ഫീ അഹ്ലിൽ കിതാബ്, ഈ ആയത്ത് അഹ്ലുൽ കിതാബിന്റെ വിഷയത്തിലാണ് ഇറങ്ങിയത് എന്ന് പറയപ്പെട്ടിട്ടുണ്ട്.
അല്ലദീന കതമു മാ ഇൻദഹും ഫീ കിതാബിഹിം മിൻ സിഫത്തിൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം,
അവർ മറച്ചു വെച്ചത് എന്താണ്? മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അവരുടെ കിതാബിലുള്ള, അവരുടെ വേദഗ്രന്ഥത്തിൽ അവതരിപ്പിക്കപ്പെട്ട ഭാഗങ്ങൾ അവർ ജനങ്ങളിൽ നിന്ന് മറച്ചു വെച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടയാളങ്ങൾ വ്യക്തമായി പറയുന്ന ഭാഗങ്ങൾ അവരുടെ കിതാബുകളിലുണ്ടായിരുന്നു, അതവർ മറച്ചു വെച്ചു. അവർക്ക് അള്ളാന്റെ ശാപുണ്ടാകും, അവരുടെ വിഷയത്തിലാണ് ഈ ആയത്ത് ഇറങ്ങിയത് എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അവരുടെ വിഷയത്തിൽ ഇറങ്ങിയതാണ് അവർക്ക് മാത്രം ബാധകമെന്നല്ല, അവരുടെ പ്രവൃത്തി ആരൊക്കെ ചെയ്യുന്നുണ്ടോ അവർക്കൊക്കെ ഇത് ബാധകമാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞതായി കാണാം, അഹ്ലുൽ കിതാബിനെ പറ്റി പറഞ്ഞ എല്ലാ കാര്യങ്ങളും അത് മുസ്ലിം ഉമ്മത്തിലുണ്ടോ അവർക്കും ബാധകമാണ്. അഹ്ലുൽ കിതാബിനെ പറ്റി എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ ഖുർആനിൽ, അതൊക്കെ മുസ്ലിം ഉമ്മത്തിൽ ആരൊക്കെയുണ്ടോ അവർക്കൊക്കെ ബാധകമാണ്. മാത്രമല്ല തഫ്സീർ, ഉസൂൽ തഫ്സീറിൽ പഠിക്കുന്ന, നിങ്ങൾ ഇൻഷാല്ലാ പഠിക്കാൻ പോകുന്ന ഒരു കായിദയാണ് അസ്ബാബ് നുസൂലിന്റെ വിഷയത്തിൽ. ഒരിക്കലും ഒരു ആയത്ത് ഒരു പ്രത്യേക കാരണത്തിലാണ് ഇറങ്ങിയത് എന്നത് ആ വിഷയം അവിടെ മാത്രമേ ആപ്റ്റാവോ, അവിടെ മാത്രമേ ഇത് പറയാൻ പാടുള്ളൂ എന്നതിന് തെളിവല്ല. ഒരാളുടെ കാര്യത്തിലാണ് ഒരു ആയത്ത് ഇറങ്ങിയത്, ശരി, അപ്പൊ പിന്നെ അയാളെ മാത്രം കാര്യത്തിലേ പറയാൻ പാടുള്ളൂ, വേറെ ആളെ പറ്റി പറയാൻ പാടില്ല എന്നല്ല. അത് ഇൻഷാ നമ്മൾ പഠിക്കും, സബബ് നുസൂൽ പഠിക്കുന്ന സമയത്ത് പഠിക്കരുത്. അസ്ബാബ് നുസൂൽ, ആയത്തുകൾ ഇറങ്ങിയതിനുള്ള കാരണം, ഒരിക്കലും ആ കാരണത്തിൽ മാത്രമേ ഈ ആയത്ത് പറയാൻ പാടുള്ളൂ എന്നതിന് തെളിവല്ല, കുറച്ച് മറ്റു വിഷയങ്ങൾക്കും ആ ആയത്ത് തെളിവായേക്കാം. അപ്പൊ ഇവിടെ ഈ ആയത്ത് അഹ്ലുൽ കിതാബിന്റെ വിഷയത്തിലാണ് ഇറങ്ങിയതെങ്കിൽ കൂടി ഈ പണി ചെയ്യുന്ന ആരൊക്കെ ഉണ്ടോ അവർക്കൊക്കെ ഇത് ബാധകമാണ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ ഇൽമ് പ്രചരിപ്പിക്കുന്ന ആളുകൾ അവർക്ക് എന്തുണ്ടായിരിക്കും? ഭൂമിയിലുള്ള ആളുകൾ അവർക്ക് വേണ്ടി പാപമോചനം തേടും. അള്ളാഹുവിന്റെ ഇൽമ് മറച്ചുവെക്കുന്ന ആളുകൾ, അവർക്ക് ഭൂമിയിലുള്ള എല്ലാവരുടെയും അല്ലെങ്കിൽ ലോകത്തുള്ള എല്ലാവരുടെയും ശാപം ലഭിക്കും.
വകാന അബൂ ഹുറൈറ യഖൂൽ ലൗല ആയതു മിൻ കിതാബില്ലാ മാ ഹദ്ദസ്തുകും ഷൈഅൻ അബദ,
അള്ളാഹുവിന്റെ കിതാബിൽ ഒരു ആയത്ത് ഇല്ലായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളോട് ഒരു കാര്യവും പറഞ്ഞു തരില്ലായിരുന്നു. അതായത് അദ്ദേഹം ധാരാളം ഹദീസ് പറഞ്ഞു കൊടുത്ത ആളാണ്. അദ്ദേഹം പറയണം, അള്ളാഹിന്റെ കിതാബിൽ ഒരു ആയത്തില്ലായിരുന്നെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ഒന്നും പറയില്ലായിരുന്നു. വയത്ലു ഹാദിഹിൽ ആയ, എന്നിട്ട് അദ്ദേഹം ഈ ആയത്ത് പാരായണം ചെയ്തു. വല്ലതും മറച്ചു വെച്ചു കഴിഞ്ഞാൽ ശിക്ഷ ലഭിക്കുമെന്ന ആയത്തുണ്ടല്ലോ, ആ ആയത്ത് അദ്ദേഹം പാരായണം ചെയ്തു.
വഫി സുനൻ ഇബ്നു മാജഅ അനിൽ ബറാ ഇബ്നു ആസിബ് عن النبي صلى الله عليه وسلم في قوله يلعنهم الله ويلعنهم اللاعنون.
സുന്നൻ ഇബ്നു മാജിഹിൽ കാണാം, ബറാ ഇബ്നു ആസിബിന്റെ ഹദീസായിക്കൊണ്ട് ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ, യൽഅനുഹുമുല്ലാഹ്, അല്ലാഹു അവരെ ശപിക്കും, വയൽഅനുഹുമുൽ ലാഇനൂൻ, ശപിക്കുന്നവരൊക്കെ ശപിക്കും എന്ന ആയത്തിന്റെ വിശദീകരണത്തിൽ അൽ ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കാണാം, ദവാബുൽ അർദ്, അവിടെ ശപിക്കും എന്ന് പറഞ്ഞത് ഭൂമിയിലുള്ള ജീവി വർഗങ്ങളെ കുറിച്ചാണ്. പക്ഷെ അതിന്റെ സനദ് ദഈഫാണ്. അൽബാനി റഹിമഹുള്ള ആ ഹദീസിനെ കുറിച്ച് പറഞ്ഞത് ദഈഫുൽ ഇസ്നാദ് എന്നാണ്. അതിന്റെ സനദ് ദഈഫാണ്.
വഖദ് റൂവിയ ഹാദ മൗഖൂഫൻ അൻ ബറാ വറൂവിയ അൻ ത്വാഇഫത്തിൻ മിന സലഫ് ഖാലു,
സലഫുകളിൽപ്പെട്ട പലരും പറഞ്ഞതായി കാണാം, തൽഅനുഹും ദവാബുൽ അർദ്, ഇൽമ് മറച്ചു വെക്കുന്ന ആളുകളെ ഭൂമിയിലുള്ള ജീവികൾ അവർ ശപിക്കും. ويقولون അവർ പറയും, മുനിഅനൽ ഖത്റ, ബിഖതായ ബനി ആദം. സലഫുൽ പലരും പറഞ്ഞ വാക്കാണിത്, മുനിഅ്നൽ ഖത്റ ബിഖതായ ബനി ആദം, ആദം സന്തതികളുടെ തെറ്റുകൾ കാരണത്താൽ ഞങ്ങൾക്ക് മഴ തടുക്കപ്പെട്ടു. ഞങ്ങൾക്ക് മഴ കിട്ടാതിരിക്കാനുള്ള കാരണം എന്താണ്? ആദം സന്തതികളുടെ തിന്മകളാണ്.
فإن كتمان العلم النافع سبب لظهور الجهل والمعاصي.
ഉപകാരപ്രദമായ ഇൽമ് മറച്ചു വെക്കുക എന്നത് ജഹലും, അതായത് അജ്ഞതയും, والمعاصي തിന്മകളും പ്രകടമാകാനുള്ള കാരണമാണ്.
وذلك يوجب محو المطر ونزول البلاء ونزول البلاء ونزول البلاء.
അത് സ്വാഭാവികമായും എന്തിനു കാരണമാകും? മഴയില്ലാതെയാകാനും അള്ളാഹുവിന്റെ ആപത്തുകൾ, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ പരീക്ഷണങ്ങൾ, അവന്റെ ശിക്ഷകൾ ഇറങ്ങാനുള്ള കാരണവുമാകും.
ഇൽമു കുറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായി എന്ത് സംഭവിക്കും?
മഅസിയത്തുകൾ വർദ്ധിക്കും, തിന്മകൾ വർദ്ധിക്കും. തിന്മകൾ വർദ്ധിച്ചാൽ ശിക്ഷ വർദ്ധിക്കും. ശിക്ഷകൾ എന്തിനു വേണ്ടിയാണ്? പ്രത്യേകിച്ച് ഭൂകമ്പങ്ങളും മറ്റുമൊക്കെ തിന്മ വരുന്ന ചെയ്യുന്ന ആളുകളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ.
ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ മദീന ഭൂമി കുലുക്കത്തിൽ കുലുങ്ങി. അപ്പോൾ അദ്ദേഹം മിമ്പറിൽ കയറി നിന്നുകൊണ്ട് ഇപ്രകാരം പറഞ്ഞതായി കാണാം: ഇൻ അല്ലാഹ യുആതിബുക്കും, ദാന ലഫ്ള്, അള്ളാഹു സുബ്ഹാനഹു വതആല നിങ്ങളെ ഇതിലൂടെ ആക്ഷേപിക്കുകയാണ്, നിങ്ങളുടെ പ്രവൃത്തി തെറ്റാണ് എന്ന് അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ഫസ്തഗ്ഫിറു, നിങ്ങൾ അള്ളാഹുവിനോട് പാപമോചനം തേടുക. ഇബ്നു മസ്ഊദ് പറഞ്ഞതാണ്, ഉമർ ഇബ്നു ഖത്താബ് അല്ല. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞതായി കാണാം, ഭൂമി കുലുക്കങ്ങൾ ഉണ്ടായപ്പോൾ അദ്ദേഹം പറഞ്ഞതായി കാണാം: അഹ്ദസ് അഹ്ദസ്തുക്കും അൻതും, നിങ്ങളാണ് ഈ ഭൂകമ്പത്തിന് കാരണമായത്. ഫലവ് ആദത്ത് ലാ ഉസാക്കിനുക്കും അബദ, അത് ഭൂകമ്പം ഇനി മടങ്ങി വരികയാണെങ്കിൽ ഞാൻ ഇനി ഒരിക്കലും നിങ്ങളോടൊപ്പം താമസിക്കുകയില്ല.
ഇത് ഇബ്നു ഖയ്യിമിന്റെ ജലാലുൽ അഫ്ഹാമിൽ കാണാം. ഈ ആസാറുകളും ഇതല്ലാത്ത ധാരാളം ആസാറുകളിൽ വേറെ വന്നിട്ടുണ്ട്. ശിക്ഷകൾ തിന്മകൾ വർദ്ധിക്കുമ്പോഴാണ് ഉണ്ടാകുന്നത് എന്ന് പറയുന്ന ധാരാളം ആസാറുകൾ വേറെ വന്നിട്ടുണ്ട്.